നാൾവരെയും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ എരിശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ചു കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലാവരും ശമരിയയിലും ഭൂമിയിലേറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാരുടെ അടുക്കൽ നിന്നു. ശരീര പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്തുള്ള ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ വാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ആന്ദ്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലമായി, മത്തായി, ആൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാ, ഇവർ എല്ലാവരും സ്ത്രീകളും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പോന്നു. ഈ അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരെ, പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴി കാട്ടിയായി തീർന്നിരുന്ന ഇവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തിയാകുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലയിലായി വീണുന്നത് വേപ്രളർന്നു. അവന്റെ ഉടലെല്ലാം പൊളിച്ചുപോയി. അത് എരിശിലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകുന്നു. ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരു തന്നെ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകെയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുക്കൻ ഞങ്ങളോടുകൂടെ അവന്റെ പുരുത്താനത്തിനും സാക്ഷിയായി തീരണം. അങ്ങനെ അവർ ക്രിസ്തോസ് എന്ന വേറൊരുള്ള യോസഫ്, മഥിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി, സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, തന്റെ സ്ഥാനത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയെയും അപ്പോസ്തലത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. തന്റെ കൊച്ചുനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നവർക്ക് യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പഥ്യരും മേദ്യരും ഏലാമ്യരും മെസപ്പത്താമ്യരും യഹൂദയിലും കപ്പദോക്കയിലും ബെന്തോസിലും ആശയിലും പ്രജയിലും പ്രംപുല്യയിലും മിസ്രയേമിലും കുറെ നാൾ ചേർന്ന ലിബ്യാപ്രദേശങ്ങളും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദമതം സാന്നിധികളിലും ക്രൈസ്തരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വക്കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പൊതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും ജെറുസലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചുവല്ലോ, നല്ലവരല്ല. പകൽ 3 മണിനേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യാഹേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് അത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിലടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുരാതിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുകയും നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്ത ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നെ. കുരിശനായ നസറായന യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തകർപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തു ഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവാനന്ദിച്ചു. എന്റെ ജഡവും എന്റെ പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയേക്കില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരെ, പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കലറയുന്നവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ അടിപ്രദേശത്തിന് ബലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് കർത്താവിന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞു വളർത്തെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞ് മറ്റ് പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞു. അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ച് വരുന്ന സകലവും പൊതുവകയെന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരു മനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമലിൽ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് വിഷയായിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതിയിരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും മുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നതും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രവവും നിറഞ്ഞവരായിത്തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടി കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഞങ്ങളുടെ സ്വന്തശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റു നോക്കുന്നതെന്ത്? അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായി ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടു തരയണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുക അറിയുകയും ചെയ്യുന്നു. ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായിക്കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്നും സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങൾ പാപങ്ങൾ മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ടതിനെ ഉള്ളവേൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധന്മാർ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശം പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമുവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സർവവംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത് നിങ്ങളുടെ പിതാക്കന്മാരുടെയും നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമോ? അതിനെ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവൻ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകന്മാരും സദ്യക്കാരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നിരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാഹും യോഹന്നാനും അലക്സാന്തരും മഹാപുരോഹിത വശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തികൊണ്ടോ ഏത് നാമത്താലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിചയാത്മകം മറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീനനായ മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവനും നിവർത്തിച്ചവനുമായ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുകയും വീട് പടിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ള കോണിന്റെ മൂലക്കല്ലായി തീർന്നില്ല. കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്ന് അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് എതിർപറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായവിധ സംഘത്തിൽ നിന്നും പുറത്തു പോകുക കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം ഇവർ ചെയ്തിരിക്കുന്നു എന്ന് തീർച്ചയായും ഇവർ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷാദിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും അത് ജനത്തിലധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത്, നാം അവർക്ക് സർജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിന് അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയുമരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പേ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ട് അവർ പിന്നെയും തർജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞ എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരു മനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതുമെന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയ പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുന്നേ നിയമിച്ചതൊക്കെയും സ്വീകരിക്കുന്ന സത്യം ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ദൈവവരും ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കൂട്ടം ഏകഹൃദയവും ഏകമനസ്സുള്ളവരുമായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല. സകലവും അവർ പൊതുവായി അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെയോ വീടുകളെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്നു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തോലന്മാർ മറ്റു പേർ വിളിക്കുന്ന കപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടുകൂടെ വിലയിൽ കുറയെടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അതുവൽക്കു മുമ്പേ നിന്റേതായിരുന്നുവല്ലോ, വിറ്റശേഷവും നിന്റെ കൈവശമല്ലായിരുന്നു. ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവരെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ ഇന്നേറ്റവനെ ശില പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുളിച്ചിട്ടു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയെ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിലൊത്തത് എന്ത്? പിതാവ് നിന്റെ ഭർത്താവിനെ കുളിച്ചിട്ടവരുടെ കാൽവാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഉടനെ അവൾ അവരുടെ കൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ടു പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരിയെ കുഴിച്ചിട്ടു. സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിയ പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തി പോന്നു. മേൽക്ക് മേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിന്റെ വിശ്വസിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ചു ചേർന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ പോയെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ ഇരുപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്ന് കൂടി രോഗികളെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പിന്നെ മഹോപുരോഹിതന്മാരും സാധുക്കിയൊരു മതക്കാരുമായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ചു പുതടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അവർ കേട്ട പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്ന മഹാപുരോഹന്മാരുടെയും കൂടെ വന്നവരും വന്ന് ന്യായ സംഘത്തെയും ഇസ്രായേൽ മക്കളെയും മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. സേവകർ ചെന്നപ്പോൾ അവരുടെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകന്മാരും മഹാപുരോഹിതന്മാരും ഇതെന്തായിരിക്കും എന്ന് അവരെ കുറിച്ച് ആശങ്കിച്ചു. അപ്പോൾ ഒരുക്കൻ വന്ന് നിങ്ങൾ തടവിലാക്കിയിരിക്കുന്ന പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. പടനായകന്മാർ സേവകരുമായി ചെന്നു. ജനം കല്ലെറിയുകയും എന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായസംഘത്തിന് മുമ്പാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് നിങ്ങൾ അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസിന് ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരെ ദൈവമേൽപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ദൈവസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്കും നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കോപവരിച്ചവരായ അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള സർമോദോഷ്ടയവായ ഗമാലിയൽ എന്നൊരു പരീക്ഷൻ ന്യായപ്രസംഗത്തിൽ എഴുന്നേറ്റു. അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട് ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുകയും ഈ നാളുകൾക്ക് മുമ്പ് സാദാസ് എന്ന പേര് എഴുന്നേറ്റ് താൻ മഹാനെന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടിയെങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും പിന്നെ ഒന്നുമില്ലാതിരിക്കുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് തന്റെ പക്ഷം തീരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവർ ഒക്കെയും ചിതറിപ്പോയിയാകിയാൽ ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞുകൊള്ളുകയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യമെന്ന് വരികിൽ അവ ഇത് നശിച്ചു പോകും. ദൈവമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്ന എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എന്നെണ്ണപ്പെടുകയാണ്. അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായപതി സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിൽ വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കാലത്ത് ശിഷ്യന്മാർ തിരികെ വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവനഭാഷക്കാർ അഭിപ്രായക്കാരുടെ നേരെ കുറിപ്പെടുത്തു. പന്തിരിവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവോചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ലാകിയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷികളുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുകയും അവരെ ഈ വേദയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും അതിന് ശുശ്രൂഷയിലും വിറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരാസ്, നിക്കോനോർ, തിമോൻ, പമ്മനോസ്, യഹൂദ മതാചാര്യ അന്ത്യോക്യക്കാർ, നിക്കോളവാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ സ്ഥലമാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവോചനം പരന്നു. എരിശിലേമിലും ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായ ജനത്തിന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തിനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കൊറേക്കാരനിലും അലക്സാന്ദ്രിയക്കാരിലും ചിലിക്കയിലും ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസ് സ്പർശിച്ചു. എന്നാൽ അവൻ സംസാരിച്ച് ജ്ഞാനത്തോടും ആത്മാവോടും എതിർപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നു. ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്നു. അവനെ ന്യായവിധ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്ത് ന്യായ പ്രമാണത്തിന് വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. അനസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശം നമ്മൾ കേൾപ്പിച്ചെന്ന മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. ന്യായവിധ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ വിട്ടു നോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ദൈവമേശുവിനെ യോഗ്യമാകുന്നു പറയുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത്വസ്റ്റ് ഭദ്രാദരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ പ്രഭാതം നമുക്ക് ഒരുക്കുന്ന തമ്പുരാനെ കൃത്യമായി നമുക്ക് വാഴ്ത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ പ്രാർത്ഥന സംബന്ധിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൃത്യമായി നടത്തുവാൻ നമുക്ക് വന്ന ആയുസ്സും ആരോഗ്യത്തെ വാർത്ത നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേർത്ത് നൽകിയ പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യമോടെ നടക്കുന്ന മമ്മി മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും അന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കണ്ണുനീരും നമ്മുടെ അപേക്ഷയുടെയും ന്യായാചരിയൊക്കെ കേൾക്കത്തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 50-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 50-ാമത്തെ ഗീതം, ഗീതം പേജ് നമ്പർ 7. യേശുവോട് ചേർന്ന് ഇരിക്കുന്ന എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഗീതം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ഗീതങ്ങളിലെ 50-ാമത്തെ ഗീതം.
യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശതങ്ങോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുമേ, ആശതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുമേ, ആശതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുമേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താൻ, നീക്കി എന്റെ പാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വാർത്തിച്ചിടുമേ, ആർക്കും നേതൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ, ആർക്കും നേതൻ എന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുക, ശോഭയേറും വീടെനിക്കൊരു കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത വിദ്യ പാർപ്പിടം തന്നിൽ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. അന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ദുഃഖരൊക്കു പാടി ആർക്കുമേ, എന്നെനിക്കും മകൾ സമ്മേളനം, എന്നെനിക്കും സാധ്യമോ മകൾ സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനത്ര ഭാഗ്യമേ. വല്ലവനെ വല്ലവനെ പൊന്നുഭാഗനെ, അല്ലൽ തീർക്കാനെന്നു വന്ന് ചേർന്നിടുമെന്നേ. തുല്യമില്ല ബോധത്തോടെ വീണകളെ തീ, അല്ലേലുയ്യ വാണിടുവാനായി, അല്ലേലുയ്യ ഗാനം പാടി വാണിടുവാനായി. യേശുവോടു ചേർന്നിരിപ്പത്ര മോദമേ, ജീവിക്കുന്നത്ര ഭാഗ്യമേ.
പിതാവിനും പുത്രനും പരിശ്രൂഹായിരിക്കും സ്തുതി. എന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഭാവികളാരിയാരോട് സ്തുതി പാറി സ്വർഗസ്നായ നിങ്ങളുടെ പിതാവേ, രാജ്യം പോലെ ആവശ്യമുള്ള ഞങ്ങൾ കരയണമേ. കടക്കാരോട് ഞങ്ങൾ ചോദിച്ചത് പോലെ ഞങ്ങളോട് ചേർന്ന് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രാജ്യസത്യമാകും സമാധാനം
അപേക്ഷിച്ചോളണമേ. ആമേൻ. ഭാരക്കുമോർ പാവിയാണ് ലഭിച്ച് ജീവിക്കുന്നതിനല്ലാതെ അവരുടെ മരണത്തിൽ എനിക്കിഷ്ടമില്ലെന്ന് തന്നെ കൊണ്ട് തന്നെ സത്യമായിട്ട സർവശക്തനായിരിക്കുന്ന ദൈവമായ കർത്താവേ, അനുദിക്കുന്നവനായ ഞങ്ങളെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ രഹസ്യ നൊമ്പരങ്ങളെ സൗഖ്യമാക്കുകയും ഞങ്ങളുടെ പരസ്യവർണ്ണങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിച്ച് വെളിപ്പാക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെയും അകൃത്യങ്ങളെയും മായച്ചു കളയണമേ. ഞങ്ങളുടെ ശത്രുക്കളാൽ ഞങ്ങൾ പകരം ചോദിക്കപ്പെടരുതേ. ആത്മാവിലും ശരീരത്തിലും കറയും മലിനതയും കൂടാതെ ഞങ്ങളെ നീ പരിചയമുള്ളണമേ. ഒരു നാഴികയെങ്കിലും പാപകുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുത്തരവില്ലെന്ന് സംശയിപ്പിക്കപ്പെടാവതല്ലാത്തതിന് ന്യായവിധി പ്രകാരം ഞാൻ നിശ്ചയിച്ചു പറഞ്ഞു, ജീവനുള്ള ഒരുത്തരും നിന്റെ തിരുമുമ്പാകെ വിശുദ്ധീകരിക്കപ്പെടുന്നതല്ലായികയാൽ നിന്റെ കൃപയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ മഹാന്യായങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ മഹത്വത്തിൽ നിന്നോടുകൂടെ ഞങ്ങൾ ഇമ്പപ്പെടുമാറാകണമേ. പിതാവേ, നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുകയും അതിനാൽ ഞങ്ങളുടെ ആത്മാവിന്റെ അംഗങ്ങളെ തുടച്ചുപിടിപ്പാക്കുകയും ഞങ്ങളുടെ ശത്രുക്കളുടെ മായാമോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ലൗകികമായ തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ കോരിയെടുക്കുകയും ചെയ്യണമേ. പുത്രന്തപുരാനെ യോഗ്യമാമണ്ണം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അറിയേണ്ടതിന് നിന്റെ അറിവിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ നീതിയുള്ള ന്യായവിധിയിൽ എന്റെ കറകളെ നീ വെളിപ്പെടുത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹത്തിന് ചെറിയും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. വിശുദ്ധ ഏകദൈവമായി വന്ദിക്കപ്പെടുന്നതും സമമായിരിക്കുന്നതും ഭിന്നത കൂടാത്തതുമായ വിശുദ്ധ തൃത്വത്തിന്റെ ഏക സ്വഭാവത്തെ സ്പഷ്ടമായി സ്തോത്രം ചെയ്യുവാൻ നിന്നാൽ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണമേ. യോഗ്യതയുള്ളതും കുറ്റം കൂടാത്തതുമായ സൂതി നിനക്കും തന്നിൽ നിന്ന് നീ പുറപ്പെടുന്ന പിതാവിനും തന്നോട് നീ സമനായിരിക്കുന്നതിനും തന്നിൽ നിന്ന് നീ എടുക്കുന്നതും ചെയ്യുന്ന ഏകോത്രനും ഇവിടെ രണ്ട് ലോകങ്ങളിലും ഞാൻ കരയേറ്റുവാനായി നീ ആരാകുന്നു നീ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ധന്യതിന് നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഈ പ്രഭാതം വീണ്ടും ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഈ നിമിഷം വരെയും അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സ്വസ്ഥരായി പ്രതികൂലതകളുടെ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ താഴെ പോകാതെ തന്റെ കരങ്ങളിൽ നമ്മെ താങ്ങി വീണ്ടും ആ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നമ്മളെ കൊണ്ടെത്തിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ജീവിതം നന്ദി നിറഞ്ഞതായി തീരുവാൻ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. അവിടുന്ന് അനുനിമിഷം ചെയ്യുന്ന നന്മകളെ അത് കഴിവുകൊണ്ടല്ല, അങ്ങയുടെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും സ്നേഹം ആരാധനയായി ഞങ്ങൾ സമർപ്പണമായി പരിലസിക്കുവാനും ഇടയാക്കി തീർക്കണമേ എന്ന ദൈവത്തോട് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ലോകമാണ്. എന്നെക്കാൾക്കും അനേ ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. സങ്കീർത്തനം 77 സങ്കീർത്തനം അതിന്റെ ആദ്യഭാഗം നമ്മളെ ഓർപ്പിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട്, എന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവനെനിക്ക് ചെവി തരും. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഞാൻ ദൈവത്തെ ഓർത്തു വ്യാകുലപ്പെടുന്നു. എന്റെ വേദനയിൽ അവൻ കൂടെയിരുന്ന് എന്നെ ബലപ്പെടുത്തുകയും എന്റെ യാചന അവൻ കേട്ട് എന്നെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. ഓരോ സങ്കീർത്തനങ്ങളും നമ്മൾ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും തമ്പുരാന്റെ പ്രത്യാശ നിറഞ്ഞ സ്നേഹത്തെ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും തളർന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും ഉയരങ്ങളിലേക്ക് നയനങ്ങളെ ഉയർത്തുമ്പോൾ നാം അറിയാതെ ഒരു സഹായ ഹസ്തം നമ്മൾ വീണു പോകാതെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെ പരിലാളിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന മനുഷ്യരൊക്കെ ലോകത്തെ ജയിക്കും എന്ന് തിരുവചനത്തിലും അനുഭവങ്ങളിലും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ, ഈ പ്രാർത്ഥനകളൊക്കെ അതിന് മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ വ്യക്തിപരമായ പ്രതിബന്ധങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ കഷ്ടതയ്ക്കും സ്വസ്ഥത ലഭിക്കത്തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയും ഉപയുക്തമാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ധന്യമാകുന്നതും സാർത്ഥകമായി തീരുന്നതും. നമ്മുടെ കൂട്ടായ്മയൊക്കെ ആ ഒരു ദർശനബോധത്തിലേക്ക് വഴിതെളിക്കുവാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ദിനങ്ങളിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഓർക്കാനുള്ളത്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു. വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ ഓർമ്മയെ നമ്മൾ കൊണ്ടാടുകയാണ്. പല പള്ളികളിലും വലിയ പെരുന്നാളായിട്ടാണ് വാസ്തവത്തിൽ ഈ ദിനം ജനുവരി 15 ആഘോഷിക്കപ്പെടുന്നത്. ചരിത്രമൊക്കെ ഒക്കെ അറിയാം. പലപ്പോഴും അഭിയുന്ന ഈ അവസരത്തിന് വേണ്ടി ഈ ശുശ്രൂഷയെ സംബന്ധിച്ചിട്ടുള്ളപ്പോഴും ബലഹീനനായ ഞാനും ഒക്കെ ഈ ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. ശിശുവായിരുന്ന കുഞ്ഞിനെ കൊണ്ട് ദൈവമാതാവ് യവസേപ്പം ഇങ്ങനെ ഓടി ശ്രദ്ധകൾ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ പോകുമ്പോൾ അവരിങ്ങനെ മാറി നിൽക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അവരെ കൊല്ലാനുള്ള ആൾക്കാർ വന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് അത് കതിരാവുകയും ഇത് വിത്ത് വിതച്ച സമയത്താണ് ഞങ്ങൾ അവരെ കണ്ടതെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഇപ്പൊ കതിരായാലും ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സംഭവം അങ്ങനെ വളരെ വിശദമായൊരു ചരിത്രമാണ്. ഞങ്ങൾ ചരിത്രം പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ആ ഒരു വിത്തുകൾക്ക് വേണ്ടി പ്രകൃതിയിലെ എല്ലാ ദൈവം കനിഞ്ഞരളിയ വരദാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു ഒരു മഹത്വീകരിക്കാനായിട്ട് നമ്മൾ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദിനം പ്രാധാന്യത്തോടെ കാണുന്നു. തീർച്ചയായിട്ടും ദൈവമാതാവിന്റെ ഓരോ വ്യക്തികളിലും ഉള്ള സ്വാധീന ശക്തി വെളിപ്പെടുത്തുകയാണ് വിത്തുകൾ എന്ന് പറയുമ്പോൾ. നമ്മൾ ഫലം കായ്ക്കുന്ന വിത്തുകൾ എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിൽ വളരുന്ന ക്രിസ്തുവാകുന്ന വിത്ത്, ആ വിത്ത് ഫലമാകുന്ന അതിരാകുന്ന അനേകർക്ക് ഭക്ഷണപാനീയമായി തീരാൻ സാധ്യതയുള്ള ഒരു ഫലപുഷ്ടിയുള്ള ഒരു ധാന്യമായി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സമർപ്പണങ്ങളും നമ്മുടെ ജീവിതങ്ങളും തീരുമ്പോഴാണ് തീർച്ചയായിട്ടും ദൈവം അന്വേഷിക്കുമ്പോൾ ഫലമുള്ള വൃക്ഷങ്ങളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. ആ ഒരു തലത്തിൽ ഈ ഓർമ്മകളും ഈ പെരുന്നാളുകളും ഒക്കെ വളർന്നു വരട്ടെ. മാതാവിന്റെ ജീവിതവും മാതാവിന്റെ ദർശനങ്ങളും ഒക്കെ നമ്മൾ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു തല ദർശനബോധങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസവും ഭക്തിയും നമ്മുടെ ആത്മീയ ജീവിതവും ഒക്കെ ഫലവത്താകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഐസകച്ചനാണ്. യാതൊരു വിധ പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല. ഈ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നേതൃത്വം നൽകുകയും ഇത് നല്ല രീതിയിൽ പ്രാർത്ഥന വളർന്നു വരുവാനും അനേകർക്ക് ആശ്വാസമാകത്തക്കവണ്ണം അച്ഛന്റെ സാന്നിധ്യവും പ്രാർത്ഥനകളും അപേക്ഷകളും നല്ല വാക്കുകളും ഒക്കെ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാനുള്ള അവസരം ലഭിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളായിട്ട് നാട്ടിലായിരുന്നു. രണ്ടു ദിവസം മുമ്പ് അച്ഛനോട് തിരിച്ചെത്തി. ഇന്ന് ശുശ്രൂഷയില് യാത്ര ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവയൊക്കെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയില് പങ്കുചേരുവാൻ തക്കവണ്ണം അച്ഛന് ഇതിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശത്തിനെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 271 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 271 എല്ലാവർക്കും സുപരിചിതമായ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട ഐസക് അച്ഛൻ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. കരുതുന്നവൻ ഞാനല്ലയോ, കല്ലിൽ നിന്നും എന്തിനു നീ, കണ്ണുനീരന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ചില ഗീതങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മളെ ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്, നമുക്ക് ഒരുപാട് ശക്തി നൽകുന്നതാണ്. അങ്ങനെയൊരു ഈരടിയാണ് ഇതിന്റെ ഈ പാട്ട് മുഴുവൻ. കരുതുന്നവൻ ഞാൻ, നീ കലങ്ങണ്ട, കണ്ണുനീര താഴ്വരയിൽ ഒരു നാൾ ഞാൻ കൈവിടാതെ എന്റെ ബലമുള്ള ഭുജങ്ങളിൽ ഞാൻ നിന്നെ താങ്ങും. പക്ഷേ വേദോസ്വ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ കൂടി കടന്നുപോയി അസാധ്യമായ നിമിഷങ്ങളിൽ തമ്പുരാന്റെ കരങ്ങൾ സാധ്യതയുള്ളതായി മാറ്റപ്പെട്ട് ആ വഴികളെ പ്രഘോഷിച്ച അനേക ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ആ വിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് അനുനിമിഷം നമ്മളെ കരുതുന്ന തന്റെ കരങ്ങളിൽ താങ്ങുന്ന ദൈവത്തെ പാടി പാർത്തപ്പെടുത്താം. കരുതുന്നവൻ ഞാനല്ലയോ?
കരുതുന്നവൻ ഞാനല്ലയോ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ പാരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? കണ്ണും നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണും നീരിന്റെ താഴ്വരയിൽ കാലുവിടുകയില്ല ഞാൻ. എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കാര്യത്തിൽ നിന്നെ വാഗിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ കാര്യത്തിൽ നിന്നെ വാഗിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണും നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ? അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വാഴി തുറക്ക ഞാനിന്നും കർത്തനല്ലയോ? ചെങ്കടലിലും വാഴി തുറക്ക ഞാനിന്നും കർത്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
തിരുവചന ധ്യാനത്തിനായി പ്രിയ ഐസക് ബി പ്രകാശത്തിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ സർ, ഐസക് സർ. ഒരു പാട്ട് പഠിച്ചാണല്ലോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പറയാമോ?
പ്രാർത്ഥനയ്ക്കുത്തരം നൽകും മോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. ഓർഗിയാനും ഗ്രഹ ഭണ്ഡാരത്തിൽ ഓർഗിയാനും ഗ്രഹ ഭണ്ഡാരത്തിൽ
ഇവിടെ പ്രിയപ്പെട്ട ഐസകച്ചൻ തിരുവചനത്തിൽ ധ്യാനം നിർവഹിക്കുന്നതായി. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രാജേഷച്ചൻ, പ്രിയങ്കരനായ മാമലച്ചൻ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വൈദികരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹവും എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ സ്നേഹവന്ദനം. അതോടൊപ്പം പുതുവത്സരത്തിൽ ആദ്യമായിട്ടാണ് ഈ വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നത്. പുതുവത്സരത്തിന്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്മസിന്റെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞു. പുതുവർഷത്തെ വരവേൽക്കുവാൻ December 31 പ്രാർത്ഥനയിലുത്തിരുന്നവരുണ്ട്. ആരാധന ആലയത്തിൽ അവരുടെ ജീവിതത്തിന്റെ സമയത്തെ പങ്കുവച്ചവരുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് ആഘോഷത്തിന്റെ മധ്യത്തിലൂടെ പുതുവർഷത്തെ വരവേറ്റവരുമുണ്ട്. അതും കഴിഞ്ഞു ഇന്ന് ആദ്യ മാസത്തിന്റെ പകുതി പിന്നിടുന്ന സമയവും അതോടൊപ്പം തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മാതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിവിധ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ സഭയാകമാനം സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആചരിക്കുകയും ചെയ്യുന്ന വിത്തുകളുടെ പെരുന്നാളിന്റെ അനുഷ്ഠാന ദിവസം കൂടിയാണല്ലോ. ഈ ചിന്തകളെ മുൻനിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട രാജേഷച്ചൻ ആമുഖത്തിൽ വളരെ ശ്രേഷ്ഠമായ ചില ചിന്തകളും വാക്കുകളും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പങ്കുവച്ചു കഴിഞ്ഞു. ഇന്ന് തിരുവചനവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും ബന്ധിപ്പിക്കുവാൻ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിന് ശരണപ്പെട്ടപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വാക്യം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2:51-52 വാക്യങ്ങൾ. Luke 2:51-52. പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. വളരെ സുപരിചിതമായ ഒരു വേദവാക്യം. ഈ സുപരിചിതമെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ക്രിസ്മസിന്റെ ആമുഖ ആഴ്ചകളിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന വേദഭാഗം പരിശോധിച്ചാൽ ഏകദേശം ഒരു മാസത്തിലേറെ വായിക്കുന്ന തിരുവചന ഏവൻഗേലിയോൻ സന്ദേശം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-2 ആസ്പദമാക്കിയാണ്. ഈ സുവിശേഷത്തിന് ചില പ്രത്യേകതകളുണ്ട്. ശ്രീമാനായ തിയോഫിലോസിന് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ വ്യാഖ്യാനത്തിൽ പറയുന്നത് പുറജാതികൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ജീവിതം അത് ജനനം മുതൽ സ്വർഗാരോഹണം വരെ എപ്രകാരം മനുഷ്യരുടെ ഇടയിൽ അത് യാഥാർത്ഥ്യമായി തീർന്നു എന്നുള്ളതിനെ കൃത്യമായ തെളിവുകളോടും ചരിത്ര വസ്തുതകളോടും കൂടി നിലനിർത്തിക്കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായി എഴുതപ്പെട്ട 24 ഒരു പുസ്തകമാണ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സുവിശേഷം ഇതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്താം. പൊതുവായ ഭാഷാരീതിയും പദസമ്പത്തും മൂലം എഴുത്തുകാരൻ വളരെ ഭാഷയിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു എന്നത് വ്യക്തവും ആണ്. വിവിധ രോഗങ്ങളെ കുറിച്ച് കൂടെ കൂടെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. പുരുഷാരവുമായി യേശുതമ്പുരാനുള്ള ബന്ധം എത്രമാത്രം ദൃഢമായിരുന്നു എന്ന് കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥന, അത്ഭുതങ്ങൾ, ദൂതന്മാർ എന്നീ വിഷയങ്ങളെ കുറിച്ചുമൊക്കെ ഈ എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ ഊന്നി പറയുകയാണ്. ഇതിന്റെ ആദ്യ രണ്ട് അധ്യായങ്ങൾ ഞാൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അതെന്തിനു വേണ്ടിയായിരുന്നു, അതിലാരൊക്കെ പ്രത്യേകമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവം തെരഞ്ഞെടുത്തിരുന്നു, ഗബ്രിയൽ മാലാഖ ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു, ആ പ്രത്യക്ഷപ്പെടൽ മൂലം ആ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാൻ അവർക്കുണ്ടായ മുഖാന്തരങ്ങളും അതിന്റെ പരിണത ഫലങ്ങളുമൊക്കെ വളരെ വ്യക്തമായി ഈ വിഷയത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അപ്രകാരം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഈ ലോകത്തിന് സമ്മാനമായി ലഭിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിന്റെ ജനനമാണ്. അപ്രകാരം ലോകത്തിനു വേണ്ടി ജനിക്കപ്പെട്ട ക്രിസ്തു ആദ്യം മാതാപിതാക്കളോടൊത്ത് ബേദലഹേമിൽ കല്ലിടാവിൽ അല്പസമയങ്ങൾ ചെലവിടാൻ സാധിച്ചുവെങ്കിൽ ഹേരോദാവിനെ ഭയന്നുകൊണ്ട് അവിടെ നിന്ന് കഴുതപ്പുറത്ത് ആഴ്ചകൾ യാതനയോടുകൂടി ഏറ്റെടുത്ത ഒരു യാത്രയുടെ ഒടുവിൽ മിസ്രയം അല്ലെങ്കിൽ ഈജിപ്തിൽ ചെന്ന് ചേരുകയാണ്. അവിടെ പാർത്ത് സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സമയത്താണ് വീണ്ടും മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, തിരികെ നീ പിറന്ന ദേശത്തിലേക്ക് ഇസ്രായേലിലേക്ക് വരണം. രണ്ടാമതൊരാവശ്യം പറഞ്ഞു, ഗലീലയിലേക്ക് നീ മടങ്ങണം. മൂന്നാമത് ഉറപ്പായി പറയുന്ന സ്ഥലമാണ് അപ്പന്റെയും അമ്മയുടെയും സ്ഥലമായ നസറേത്ത്. ഈ നസറേത്ത് എന്ന സ്ഥലം ഇന്ന് പ്രത്യേകിച്ച് 2018 കണക്കനുസരിച്ച് ദ ലാർജസ്റ്റ് അറബ് സിറ്റി ഓഫ് ദ കൺട്രി. അതിൽ 69% മുസ്ലിം ഭാഷ അല്ലെങ്കിൽ മുസ്ലിം വംശത്തിൽപ്പെട്ടവരും 30.9% ക്രിസ്ത്യൻസും ഇപ്പോൾ ആ പ്രദേശത്തുണ്ട്. അവിടെ ഈ കന്യകമറിയാമിനോടും ജോസഫിനോടും കൂടി വസിക്കുവാനും വളരുവാനും ചില പ്രത്യേകമായ നിയോഗങ്ങളും മുഖാന്തരങ്ങളും ക്രിസ്തുവിന് ലഭിക്കപ്പെട്ടു. അത് എത്രമാത്രം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് പ്രയോജനപ്പെട്ടു എന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ആമുഖം അല്പം പരത്തി പറയാനായിട്ട് ശ്രമിച്ചത്. നമ്മുടെ ഭാഷയിലെ ഏറ്റവും ശക്തമായ വാക്കുകളിൽ ഒന്നാണ് ഭവനം അഥവാ വീട്. അതിനു ചുറ്റും നമ്മുടെ ധാരാളം സ്മരണകളും ചിന്തകളും സന്തോഷങ്ങളും ഒക്കെ ഓളം നില്ലി നിൽക്കാറുണ്ട്. അതിന്റെ ചുവരുകൾ എപ്പോഴും നമുക്ക് അഭയം നൽകുന്ന ചുവരുകളാണ്. അതിനകത്തുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും ബലവും. അവിടുത്തെ കാവൽ മാലാഖ ഒരു സ്ത്രീയാണ്, അത് നമ്മുടെ അമ്മയാണ്. ലോകം നമ്മുടെ നേരെ നിർവികാരമായി മുഖം തിരിക്കുമ്പോഴും നാം ഓടിയെത്തുന്നത് എപ്പോഴും സന്തോഷം തുളുമ്പി നിൽക്കുന്ന ഭവനത്തിലേക്കാണ്. ചിലപ്പോഴൊക്കെ മാതാപിതാക്കളോട് നമ്മൾ പിണങ്ങിയിരുന്നാലും ഭവനത്തിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഉപരിയാണ്. ദീർഘമേറിയ ഒരു യാത്ര, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ ആ മാതാപിതാക്കളെ കാണുന്നത് വരെയും നമ്മുടെ മനസ്സ് ഇങ്ങനെ ത്രസിച്ചുകൊണ്ടേയിരിക്കും. ഭവനത്തിൽ ഒരുപക്ഷെ അമേരിക്കയിലെ വിശാലമായ വീടിന്റെ അത്രയും വലിയ വീടായിരിക്കത്തില്ല നാട്ടിലെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് അവർണ്ണനീയമാണ്, അല്ലെങ്കിൽ വാക്കുകൾക്ക് അപ്പുറമാണ്. അഥവാ മാതാപിതാക്കൾ വിട്ടു പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ അടക്കം ചെയ്ത കല്ലറയുടെ സമീപത്തേക്ക് ചെല്ലുന്നത് വരെയും ഒരു മനുഷ്യന്റെ മനസ്സ് ത്രസിച്ചുകൊണ്ടേയിരിക്കും. തിരികെ വരുമ്പോഴും ഇങ്ങനെയാണ്. തിരികെ വരുമ്പോൾ വിമാനയാത്രയിൽ വിമാനത്തിൽ കയറി അറിവിരിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ മാതാപിതാക്കളെ ഇനിയപ്പോ കാണാൻ പറ്റും, ഈ ഭവനത്തിൽ ഇനിയപ്പോ ചെല്ലാൻ പറ്റും, ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കും. എങ്കിലും അവസാനം ഹ്യൂസ്റ്റണിൽ അല്ലെങ്കിൽ അവരവരുടെ എയർപോർട്ടിൽ വന്നിറങ്ങി സ്വന്തം വീട്ടിൽ അമേരിക്കയിലെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ രണ്ടാമത് ഒരു സന്തോഷത്തിന്റെ കലവറയിലേക്ക് എത്തപ്പെടുകയാണ്. അതുകൊണ്ട് വീടില്ലാത്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി പലപ്പോഴും കാണുന്നതും ചിന്തിക്കുന്നതും ഈ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ്. യേശുതമ്പുരാന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, കുറുനരിക്കും ആളവും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ ഇടമില്ല. ഭവനരഹിതന്റെ ഒരു വിലാപമാണ് ക്രിസ്തു ഈ വാക്കിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. വീണ്ടും ബെഥാന്യയിൽ യേശു ചെല്ലുമ്പോൾ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ ദൃശ്യം ആ ഭവനത്തിന്റെ സന്തോഷ സമർപ്പിൽ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കൂട്ടായ്മയിൽ യേശുതമ്പുരാൻ തന്റെ ജോലിയുടെയും യാത്രയുടെയും ക്ഷീണവും എതിരാളികളുടെ പകയേറിയ വാക്കുകളെല്ലാം മറന്നുകൊണ്ട് ആ ഭവനത്തിന്റെ കൊച്ചു സന്തോഷത്തിൽ പങ്കാളിയാകുമ്പോൾ അതിലൂടെ ഉൾക്കൊള്ളേണ്ടുന്ന എല്ലാ നന്മകളും അവരോടൊത്ത് ചെലവാക്കുന്ന ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിലെ ഭവനത്തിന്റെ പ്രത്യേകതകളെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു സംഭവം ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. ഈ നസറേത്തിൽ യേശുതമ്പുരാൻ പാർക്കുമ്പോൾ എങ്ങനെയായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം എന്ന് വിശകലനം ചെയ്താൽ ആ വിശകലനത്തിന്റെ പിന്നാമ്പുറമാണ് പിൽക്കാലത്ത് യേശുതമ്പുരാനെ കുരുടനും കുഷ്ഠരോഗിയുമൊക്കെ നീട്ടി വിളിക്കാറുണ്ട്. ദാവീദ് പുത്ര നസറായനായ യേശുവെ, ദാവീദ് പുത്ര, അടിയനോട് കരുണ തോന്നണമേ. ആ ചിന്തയാണ് നസറായനായ യേശു എന്ന വാക്ക് പിൽക്കാലത്ത് ക്രിസ്തുവിനെ വിളിക്കാൻ കാരണം. പരിഹാസ ചുവയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ആ കുരിശിന്റെ തലക്കെട്ടായി എഴുതി വെച്ചതിനകത്തും നസറേത്തുകാരൻ എന്നൊരു വാക്ക് കൃത്യമായി എഴുതി വെച്ചിരുന്നു, ആലേഖനം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മലയാള ഭാഷയിൽ നമ്മളെ വിളിക്കുന്നതും നസറാണികൾ എന്നൊരു വാക്കിലൂടെ. നമ്മളൊന്ന് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഒക്കെ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഇങ്ങനൊരു വാക്ക് വരാനുള്ള കാരണവും ഞാനൊന്ന് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം. ഭവനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ദൈവം ശാന്തവും സുന്ദരവുമായി മനുഷ്യന് നൽകിയിരിക്കുന്ന രണ്ടിടം, ഒന്ന് ദൈവത്തിന്റെ ആലയമായ ദേവാലയം. അവിടെ ലോകത്തിലെ സകല കാര്യങ്ങളും മറന്ന് ദൈവത്തെ കാണാനാണ് ഞാൻ വന്നതെന്നുള്ള ചിന്തയോടുകൂടി പ്രഭാതത്തിൽ ആരാധന തുടങ്ങുന്നതിന് മുമ്പേ കടന്നു വരുന്ന ഒരു വ്യക്തിയെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ ചിലരൊക്കെ ഇത് നമ്മൾ അവരുടെ അവർക്കൊരു സമയമുണ്ട്, ആ സമയത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദനഹ ആ പെരുന്നാളിന്റെ സമയത്ത് പതിവ് പോലെ പള്ളിയിൽ വന്നവർ നോക്കിയപ്പോ അച്ഛൻ ഇപ്പോഴും മദ്വായിക്കകത്ത് കയറിയിട്ടില്ല, എന്തോ പറ്റി അച്ഛൻ ലേറ്റായതായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടി പരിഭവിച്ചു നിൽക്കുമ്പോഴാണ് പിന്നെ വിശുദ്ധ കുർബാന തീർന്നതും ഒടുവിൽ ഇന്ന് ദനഹ പെരുന്നാളായിരുന്നു എന്നൊക്കെ അച്ഛൻ പ്രസ്താവിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആശ്ചര്യത്തോട് നോക്കുന്നതും കണ്ടു. പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ, ഒരു ഭർത്താവ് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ കുറച്ചു നേരം കാത്തിരുന്നിട്ട് ഭാര്യയ്ക്ക് അസുഖമായതുകൊണ്ട് അന്ന് പോയില്ല, ഭർത്താവ് തിരികെ വീട്ടിൽ ചെല്ലാൻ ലേറ്റായി. അപ്പൊ ചോദിച്ചു എന്താ ഇന്ന് താമസിക്കാൻ കാരണം. അപ്പം ഭാര്യയോട് ഭർത്താവ് വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും പറഞ്ഞു, ഇന്ന് പള്ളിയുടെ കൂതാശയായിരുന്നു, അതുകൊണ്ട് ഒത്തിരി താമസിച്ചു. ഭാര്യ മൂന്ന് പ്രാവശ്യം അച്ഛൻ പള്ളി മുഴുവൻ കൂതാശ ചെയ്തു. അപ്പൊ കൂതാശയും കുർബാനയും കൂടെ ആയതുകൊണ്ടാണ് ഇന്ന് താമസം നേരിടാനായിട്ടുള്ള കാരണം എന്ന് സ്നേഹത്തോടെ ഭാര്യയെ പറഞ്ഞു കൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മനസ്സിൽ കടന്നു വന്ന കാര്യത്തെ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും സന്തോഷവും അനുഗ്രഹവും നന്മയും ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള സ്ഥല യഥാർത്ഥത്തിൽ ദേവാലയമാണ്. അത് കഴിഞ്ഞാൽ മനുഷ്യന് വസിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരിടമുണ്ട്. അതിന്റെ വലിപ്പം വലുതായാലും ചെറുതായാലും ഒരു നിലയായാലും രണ്ട് നിലയായാലും ആ കൊടുത്തിരിക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സന്തോഷമുള്ള രണ്ടാമത്തെ ഇടം. ഈ സന്തോഷത്തെ ഓരോ ഭവനങ്ങളും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. രണ്ടൊന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. അമേരിക്കയില് കുറച്ചു നാളായി ഞാനിവിടെ ഉണ്ട്, പല ഭവനങ്ങളിലും സന്ദർശിക്കാനായിട്ടിടയായിട്ടുണ്ട്. ചില ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ പല പ്രാവശ്യം അപ്പനോട് ചോദിക്കും, അച്ഛൻ എപ്പോഴാ വരുത്, അച്ഛൻ എപ്പോഴാ വരുത്, അച്ഛൻ അഥവാ ലേറ്റായാൽ അവരിങ്ങനെ നോക്കിയിരിക്കും വളരെ കൗതുകത്തോടുകൂടി അച്ഛനെ കാണാനും അച്ഛനോട് മിണ്ടാനും അച്ഛനോട് കുറച്ചു നേരം കുറ്റലോ ഒക്കെ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിലോ മലയാള ഭാഷയിലോ ഒക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച്. ചില വീടുകളിലേക്ക് ചെന്ന് ചേരുമ്പോൾ വൈദികൻ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവരുടെ കൈമൊത്തുന്ന സ്വഭാവം കാണിക്കുന്ന ചില വീടുകൾ എനിക്ക് കാണാനായിട്ടിടയായിട്ടുണ്ട്. അച്ഛൻ വന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് വാക്കിലൂടെയും പരിചയത്തിലൂടെയും പ്രകടിപ്പിച്ച ചില വീടുകളുണ്ട്. എന്നാൽ ചില വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ ചെല്ലുമ്പോൾ തന്നെ കുട്ടികളെ അതിനു മുമ്പ് പാക്ക് ചെയ്ത് ഒന്നുകിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവരയക്കും, അല്ലെങ്കിൽ അവരുടെ പഠന സാമഗ്രികളുമായി ബന്ധപ്പെടാനുള്ള അവസരം കൊടുക്കുന്ന വീടുകളെ കണ്ടിട്ടുണ്ട്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ വന്നു ഒന്ന് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്കിനകത്ത് ഒപ്പിടുന്നത് പോലെ അച്ഛനെ ഒന്ന് കാണിക്കും, മിസ് ബാബി കണ്ണു കാണിക്കും പൊയ്ക്കോളാം. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പ്രകൃതങ്ങൾ കൊണ്ട് പെരുമാറുന്ന ചില വീടുകളുണ്ട്. ക്രിസ്തു വളർന്ന ഭവനം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ചില വീടുകളെ നമ്മൾ പരിചയപ്പെട്ടാൽ ബുദ്ധരാക്ഷസന്മാരാകാൻ ശീലിപ്പിക്കുന്ന ഭവനങ്ങളുണ്ട്. ചെറുപ്പം മുതലേ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഏത് സിലബസിൽ പഠിക്കണമെന്നും ഏത് സ്കൂളിൽ പഠിക്കണമെന്നും ഏതായിത്തീരണമെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ധാരാളം സമയം അതിനുവേണ്ടി ചെലവാക്കി ധാരാളം അതിനുവേണ്ടി പണം സംഭരിച്ചു വെക്കുന്ന മാതാപിതാക്കളുള്ള ഭവനങ്ങളുണ്ട്. ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭവനമുണ്ട്. അവിടെ യേശു ആരാണെന്നും കുരിശു വരയ്ക്കുന്നത് എന്താണെന്നും ഒക്കെ അപ്പനും അമ്മയും പഠിപ്പിക്കുകയും കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളുണ്ട്. സ്നേഹം പങ്കുവെക്കുന്ന ഭവനങ്ങളുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള ചില ഭവനങ്ങളുണ്ട്. അവിടെ ഭക്ഷണം എപ്പോഴും ഇഷ്ടംപോലെ കാണും, ഇഷ്ടമുള്ളപ്പോൾ പോയി കഴിക്കാം. പണത്തിന്റെ പെരുമ കാട്ടാനായിട്ട് മാത്രം ഭവനത്തെ കാണുന്ന ചില ഭവനങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും കാണാം. ഇതാരെയും ഞാൻ ക്ലിപ്തപ്പെടുത്താനോ ചിത്രീകരിക്കുവാനോ സാധ്യ ക്രിസ്തുവിന്റെ ഭവനവുമായിട്ട് തന്നെ ഒന്ന് താരതമ്യം ചെയ്യാനും വേണ്ടിയാണ്. അപ്പനും അമ്മയും വസിക്കുന്ന ഭവനമാണ് ലോകത്തിലെ ഏറ്റവും നല്ല സർവകലാശാല. അങ്ങനെ പറയാൻ കാരണം ഒരപ്പനും അമ്മയും മക്കൾക്ക് കൊടുക്കുന്ന പരിശീലനത്തിൽ എന്തൊക്കെ സിലബസ് ഉണ്ടായിരിക്കണമെന്ന് പണ്ടുള്ള മാതാപിതാക്കളുടെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമാണ് ആധുനിക തലമുറയിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ സിലബസ്. പ്രത്യേകിച്ച് മുതിർന്ന തലമുറകളൊക്കെ വളർന്നപ്പോൾ ദേവാലയത്തെയും ദൈവത്തെയും പുരുഷനെയും വിശുദ്ധന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സിലബസ് ഉള്ള സ്നേഹത്തിന്റെ ഭവനങ്ങളിലൊക്കെ വളർന്നവരാണ് എന്നെ ഇന്ന് കേൾക്കുന്ന ഭൂരിഭാഗം പേര്. പക്ഷെ നമുക്ക് ലഭിക്കപ്പെട്ട അടുത്ത തലമുറയെ നമ്മൾ വളർത്താൻ ശ്രമിച്ചപ്പോൾ ആംഗലേയ ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ, അതുകൊണ്ട് അത് മാത്രം സംസാരിച്ചാൽ മതിയാകും. നമ്മുടെ പൈതൃകവും സംസ്കാരവും സൂക്ഷിക്കുന്ന മലയാള ഭാഷ പറയുന്നത് പാപമാണെന്നുള്ള ചിന്ത ചെറുപ്പത്തിലേക്ക് കൊടുക്കുകയും മലയാളികളെല്ലാം സംസ്കാരമില്ലാത്തവരാണെന്ന് പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭവനങ്ങളും ഒക്കെ നമ്മുടെ കൺമുമ്പിലും നമ്മുടെ ചുറ്റുപാടിലും വേറെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നു എന്നെയാണ് ഇത് പറയുന്നത്, അങ്ങനെ ആരെയും ഞാൻ പറയാൻ വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ ഭവനവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുടർന്നുള്ള ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ്. അമ്മയും അപ്പനും വസിക്കുന്ന ഭവനമാണ് ലോകത്തിലെ ഏറ്റവും നല്ല സർവകലാശാല ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി തുടർന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാം. ക്രിസ്തുവിന്റെ ഭവന ജീവിതത്തിൽ എപ്പോഴും സ്നേഹത്തിന്റെ ഒരു ഊഷ്മള ഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 12 വയസ്സിൽ ആരാധനാലയത്തിലേക്ക് പതിവ് പോലെ പെരുന്നാളിൽ സംബന്ധിക്കാൻ കടന്നു ചെന്ന മാതാപിതാക്കളോടൊപ്പം ചെന്ന യേശു പണ്ഡിതന്മാരോടൊപ്പം തനിക്കുണ്ടായ ജ്ഞാനത്തെ പങ്കുവെക്കുവാൻ തക്കവണ്ണം യേശുവിനെ അനുഗ്രഹീതമാക്കിയത് അവന്റെ ഭവനത്തിലെ മാതാപിതാക്കളും ആ യേശുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളമായ ഭാവത്തിന്റെ പശ്ചാത്തലവും പ്രതിഫലനവുമാണ്. അതിന്റെ വെളിച്ചത്തിലാണ് രണ്ടാമത് കുഞ്ഞിനെ തിരക്കി വരുന്ന മാതാപിതാക്കൾ അമ്മ കൃത്യമായിട്ട് ഒരു വാക്കു പറഞ്ഞു, നിന്റെ അപ്പനും ഞാനും എത്രമാത്രം മകനെ നിന്നെ കുറിച്ച് വിഷമിച്ചിരുന്നു. ഇതിന് തർക്കുത്തരമോ യുക്തി കൊണ്ടുള്ള ഉത്തരമോ അല്ലെങ്കിൽ അമ്മയൊന്ന് പൊയ്ക്കോ ഞാനങ്ങ് വന്നേക്കാം എന്നുള്ള അവനവന്റെ ബുദ്ധി കൊണ്ടുള്ള ഉത്തരത്തിന് പകരം ക്രിസ്തു മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ആ നസറേത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ യാതൊരു മടിയും കാണിക്കാതെ ഒരു സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും മുഖത്തോടുകൂടി മാതാപിതാക്കളെ അനുധാവനം ചെയ്യുന്നൊരു ക്രിസ്തുവിനെ നമുക്ക് കാണാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ദൈവജ്ഞാനം പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ലോകജ്ഞാനവും ബുദ്ധിപരമായ അറിവും കൂടുതൽ എന്റെ കുട്ടി അറിഞ്ഞിരിക്കണമെന്നുള്ള ചിന്ത ചെറുപ്പത്തിലെ പങ്കുവെക്കുമ്പോൾ നമുക്കറിയാം അത്രയും സമയം മറ്റുള്ള കാര്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറയ്ക്കുന്നത് പ്രാർത്ഥനയ്ക്കും മാതാപിതാക്കൾ തമ്മിലുള്ള സംവേദനത്തിനും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംവേദനത്തിനും സമയം കുറവ് കാണിക്കുമ്പോൾ യേശു തമ്പുരാൻ വളർന്ന ഭവനത്തിൽ ആശയവിനിമയം മാതാപിതാക്കൾ തമ്മിലുണ്ടായിരുന്നു, മാതാപിതാക്കളും യേശു തമ്മിലുണ്ടായിരുന്നു, യേശുവിന്റെ ചാർച്ചക്കാരും ബന്ധുജനങ്ങളും തമ്മിൽ ആശയവിനിമയവും സംവേദനവും ഉണ്ടായിരുന്നു. ഇതിന്റെ ബലമാണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന വാക്ക് ഈ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സിന് അടിക്കുമ്പോൾ മാത്രം ഒരു കുഞ്ഞിന് വ്യക്തിത്വം ഉണ്ടാകത്തില്ല. മാതാപിതാക്കളോടൊപ്പം നിന്ന് മാതാപിതാക്കളിൽ നിന്ന് നല്ല കാര്യങ്ങൾ ശീലിച്ച് മാതാപിതാക്കൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന മതപരമായ കാര്യവും ദൈവചിന്തയും ദൈവവചനത്തിന്റെ ആശയങ്ങളും കൃത്യമായി നിർബന്ധപൂർവ്വം കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വം അനുഗ്രഹീതമായി മാറുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമായ ജീവിതം യേശു ക്രിസ്തുവിന്റേതായിരുന്നു. രണ്ടാമത്, മറിയെ പോലെ അല്ലെങ്കിൽ വിശുദ്ധ ദൈവമാതാവിനെ പോലെയുള്ള അമ്മമാരുണ്ടെങ്കിലേ യേശുവിനെ പോലെയുള്ള അമ്മയെ ലഭിക്കൂ. ഭർത്താവിനെ കുറ്റപ്പെടുത്താത്ത, മകനെ അകാരണമായി ശകാരിക്കാത്ത, സ്നേഹം കൊണ്ട് ഭർത്താവിനെയും മകനെയും കുടുംബത്തെയും നേടിയ ഒരമ്മയായിട്ടാണ് കന്യകമറിയാവിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഭാര്യയും ഭർത്താവും വിദ്യാഭ്യാസ മേഖലയിലൂടെ വലിയ ക്വാളിഫിക്കേഷൻ നേടിക്കഴിയുമ്പോൾ രണ്ടു പേർക്കും ചെറുതല്ലാത്ത ജോലി ലഭിക്കും. ചെറുതല്ലാത്ത ശമ്പളവും അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ രണ്ടു പേർക്കും സ്വന്തമായി ജീവിക്കാനുള്ള നിലപാടുകൾ അവർക്ക് കൃത്യപ്പെടുത്തി കഴിയുമ്പോൾ പരസ്പരം വിധേയപ്പെടേണ്ടുന്ന ഒരു ജീവിതക്രമം അവർക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ മാതാവിന്റെ ജീവിതത്തിൽ ജോസഫിന് വിധേയപ്പെട്ട് ജീവിക്കുന്നു, കുടുംബത്തിൽ സ്നേഹം പങ്കുവെക്കുന്നു, മാതൃകയുള്ള ഒരമ്മയായിട്ട് തീരുന്നു, മകനെ അകാരണമായി ശിക്ഷിക്കാനോ ശകാരിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല. അവിടെയെല്ലാം സ്നേഹത്തിന്റെ നല്ല നേർവഴികളെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഭർത്താവിനും മകനും കുടുംബ അംഗങ്ങൾക്കും കൃത്യമായി പങ്കുവെക്കുവാൻ ഇഷ്ടപ്പെട്ട ഒരമ്മ. അതുകൊണ്ടാണ് യേശുവിന്റെ വളർച്ചയിലും ഉയർച്ചയിലും ദൈവം തമ്പുരാന്റെ കൃപ സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമതായി, മൂല്യബോധവും ദൈവബോധവും മാതാപിതാക്കളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ ശീലിക്കേണ്ടത്. ഒന്നുകൂടെ ആവർത്തിക്കാം, മൂല്യബോധവും ദൈവബോധവും ഇത് രണ്ടും നമ്മുടെ ഭവനങ്ങളിൽ ഒരു സെൻസസ് എടുത്ത് നോക്കിയാൽ, ഞാൻ സെൻസസ് എടുത്തിട്ടുണ്ട് നാട്ടി വെച്ച, ഓരോ വീട്ടിലും ഓരോ കാലഘട്ടം അല്ലെങ്കിൽ ഓരോ തലമുറ കഴിയുമ്പോഴും മൂല്യബോധവും ദൈവബോധവും കൂടുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുറയുകയാണ്. നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും പ്രാർത്ഥിക്കുന്നതിന് ദൈർഘ്യമോ അല്ലെങ്കിൽ സമയക്രമോ ഒന്നുമില്ല. അവർക്ക് മൂന്നോ നാലോ പാട്ട് പാടുമ്പോഴും അവർക്ക് യാതൊരു മടുപ്പുമില്ല. അവർ പാടിക്കൊണ്ടേയിരിക്കും. വേദപുസ്തകം എല്ലാവരും വായിക്കും. മുട്ടുകുത്തിയോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ പ്രാർത്ഥിക്കും. കുമ്പിടുന്ന സന്ദർഭങ്ങളിൽ കുമ്പിടും. ഇപ്പൊ നമ്മള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനങ്ങളുടെ എണ്ണം അതിലേറെ കുറവാണ്. ഇത് രണ്ടും നമ്മളെ പല നന്മകളിൽ നിന്നും മൂല്യബോധങ്ങളിൽ നിന്നും നമ്മളെ മാറ്റുക. എല്ലാ വീട്ടിലും ഭക്ഷണമുണ്ട്, എല്ലാ വീട്ടിലും കുർബാനക്രമമുണ്ട്, എല്ലാ വീട്ടിലും ആരാധനാക്രമമുണ്ട്, എല്ലാ വീട്ടിലും കുടുംബാരാധന പ്രാർത്ഥനയുണ്ട്, എല്ലാ വീട്ടിലും യഥോസുഖമുണ്ട്. പക്ഷെ ഒരുമിച്ചിരുന്ന് ഈ കർമ്മം ഒന്ന് നിർവഹിക്കുവാൻ പലപ്പോഴും നമുക്കാകുന്നില്ല. കാരണം ജോലി ഭാരവും നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റികൾ പ്രാധാന്യങ്ങൾ അത് ഓരോന്നായി ചേർത്ത് നോക്കുമ്പോൾ ആകെ മാറ്റിവെക്കാൻ പറ്റുന്നത് പ്രാർത്ഥനയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലുമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് തിരികെ കൊണ്ടുവരുവാനായിട്ട് നിശ്ചയമായി സാധിക്കണം. നാലാമതായി, പ്രാർത്ഥന സംസ്കാരം പരിശീലിക്കപ്പെടുന്നത് ഭവനത്തിൽ വെച്ചായിരിക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ സഭയും സഭയിലെ മേലധ്യക്ഷനെയോ വൈദികരെയോ സൺഡേ സ്കൂൾ അധ്യാപകരെയൊക്കെ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ സൺഡേ സ്കൂളിന്റെ കുഴപ്പം കൊണ്ടാണ്, ആ സൺഡേ സ്കൂളിന്റെ ചുമതലപ്പെട്ടവരുടെ കുഴപ്പം കൊണ്ടാണ് അച്ഛനാ കാര്യം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ തിരുമേനി കാര്യം ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ടൊക്കെ കണ്ണോടിക്കുന്നതിനേക്കാൾ ഒരു നമ്മുടെ വീട് എത്രമാത്രം ഒരു കുട്ടിയുടെ പ്രാർത്ഥനാ സംസ്കാരത്തെ വളർത്തുവാനും പരിശീലിപ്പിക്കുവാനും നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ട്. മറ്റെല്ലാ കോഴ്സിനും ട്യൂഷൻ ഉണ്ട്, മറ്റെല്ലാ കോഴ്സുകൾക്കും അഡീഷണൽ വിദ്യാഭ്യാസം കിട്ടാറുണ്ട്. പക്ഷെ സൺഡേ സ്കൂളിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ട്യൂഷൻ സമ്പ്രദായം തുടങ്ങിയതായിട്ട്. നാട്ടിലും ഇല്ല, ഇവിടെയും ഇല്ല. ഒരു അഡീഷണൽ ക്ലാസ് സൺഡേ സ്കൂളിൽ വെക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തുറച്ചു നോക്കുന്ന ഏറെ സംഭവങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതേസമയം സ്കൂൾ വിദ്യാഭ്യാസത്തിനോ അവരുടെ ഗണിതശാസ്ത്ര ബോധത്തിനോ കായിക രംഗത്തിലുള്ള മികവിനോ വേണ്ടി അഡീഷണലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളോ ആവശ്യപ്പെട്ടാൽ യാതൊരു മടിയും കൂടാതെ പണം ചെലവാക്കുവാനും സമയം അതിനുവേണ്ടി എടുക്കുവാനും ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രാർത്ഥനാ സംസ്കാരത്തിന് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തു, ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു പുതിയൊരു മാസ്റ്റർ പ്ലാൻ അതിനുവേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ. വീണ്ടും ദൈവം, സ്നേഹം, ജോലി, ഇവ മൂന്നും നസറത്തിലെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ദൈവചിന്ത ഉണ്ടായിരുന്നു, മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹബന്ധം ഉണ്ടായിരുന്നു, മാതാപിതാക്കളോടൊപ്പം ജോലി ചെയ്യാനുള്ള സന്നദ്ധതയും തത്രപ്പാടും യേശുവിനുണ്ടായിരുന്നു. ഇന്നും ഈ കാലഘട്ടത്തിലും ഇത് മൂന്നും ഉണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ട് എന്നെ കൂടെ വിലയിരുത്തിയാൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ വിലയിരുത്തിയാൽ, ദൈവം ഞായറാഴ്ച മാത്രം നമ്മൾ ഒന്ന് ഒന്ന് പോയി കണ്ടിട്ട് വരാനുള്ള ഒരു ഒരു ഏജൻസി. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പ്രതീക്ഷയോടെ വല്ലതും തരുന്നെങ്കിൽ ആ തിരികെ കൊടുക്കേണ്ടത് കടപ്പാടുണ്ടെങ്കിൽ അവരെ മാത്രം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃത സ്നേഹ ബന്ധത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സമ്പ്രദായവും, എല്ലാവർക്കും പ്രധാനപ്പെട്ട ആവശ്യം ജോലി 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 ജോലി, ഞായറാഴ്ച ജോലി, ഡബിൾ ജോലി, ട്രിപ്പിൾ ജോലി, നാല് ജോലി, അഞ്ച് ജോലി, ജോലി ചെയ്താൽ മടുപ്പില്ലാത്തൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുന്നു. സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ മേഖലകൾ നമുക്കുണ്ടോ അതെല്ലാം നമ്മൾ ക്ലിപ്പപ്പെടുത്തുന്നു. പണം കൂടുതൽ ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്താൽ കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രത്യേക പരിശീലനം തേടി അങ്ങനെയുള്ള ജോലികൾ കരസ്ഥമാക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വീട്ടിൽ നഷ്ടപ്പെടുന്നത് സമാധാനം, മക്കളോടൊപ്പം ചെലവഴിക്കുവാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല. പക്ഷെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രാധാന്യവും അതിന്റെ ബഹുസ്ഫുരണമായി സ്നേഹത്തിന്റെ ഒരു ഊഷ്മളമായ ജീവിതക്രമവും അതോടൊപ്പം ആത്മാർത്ഥമായി മാതാപിതാക്കളോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു മനോഭാവവും ക്രിസ്തുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആധുനിക ജീവിതത്തിലും ഇത് ആവശ്യമാണെന്നുള്ള ബോധത്തോടുകൂടി ഇതിനെ മൂന്നിനെയും ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കുവാൻ ഇടയാകണം. അടുത്തതായി വചനം വായിക്കുന്ന ശീലം മാതാപിതാക്കളിൽ നിന്ന് വേണം കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ. ഇന്ന് നമ്മൾ വേദപുസ്തകം കൊണ്ടു നടക്കുന്ന ശീലമൊക്കെ മാറ്റിയിട്ട് മൊബൈലിൽ തന്നെ വേദപുസ്തകം ഉണ്ടെന്ന് ഉള്ള ആത്മവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ കാണുന്ന മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എ ട്രാഷ് ബിൻ. എല്ലാം ഉണ്ടായിരുന്നു, നന്മയും ചീത്തയും, ഉപയോഗിക്കാൻ കൊള്ളാവുന്നതും ഉപയോഗിക്കാൻ കൊള്ളാത്തതുമായ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ട്രാഷ് ബിൻ പോലെയുള്ളത് മൊബൈൽ ഫോണിൽ. അതിനകത്തുനിന്ന് തന്നെ നമ്മൾ വേദപുസ്തകം എടുത്ത് വായിക്കാന്ന് പറഞ്ഞാൽ ആ വേദപുസ്തക വായനയേക്കാൾ എത്രയോ പവിത്രമാണ് നമ്മളൊരു ബുക്ക് ഫോമിൽ നമ്മൾ പവിത്രമായും വിശുദ്ധമായും കാണുന്ന ഒരു വേദപുസ്തകത്തെ ചിന്തിച്ച് അത് തുറന്ന് അത് വായിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ചൊല്ലി വേദപുസ്തകം വായിച്ച് അത് ചുംബിച്ച് മടങ്ങി വെക്കും മടക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു പരമ്പരാഗതമായ ക്രിസ്തീയ സംസ്കാരത്തിലുൾപ്പെടുന്ന ഒരു പാരമ്പര്യം മാതാപിതാക്കളാണ് ഭാരതത്തിൽ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത്. ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിക്കുന്നു, ചില വീട്ടിൽ ചെന്നാൽ കുഞ്ഞുങ്ങൾക്ക് വായിക്കാനൊന്നുമില്ല, അമ്മ മാത്രം വായിക്കും, അപ്പനൊരു കോർണറിൽ ഇരിക്കുന്ന കാണാം, കുഞ്ഞുങ്ങൾ അവിടെ എവിടെയൊക്കെ നിൽക്കുന്ന കാണാം. അപ്പൊ ചിലട് നോക്കുമ്പം ഇതൊന്ന് തീരാൻ വേണ്ടി അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ വചനം വായിക്കുന്ന ശീലം മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നു. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പഴയ നിയമത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ഉത്ബോധം ശൈശവത്തിൽ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അന്ന് ചുരുളുകളുടെ രൂപത്തിലെടുത്ത വേദപുസ്തകത്തെ ദേവാലയത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം തന്നെ തെളിവാണ്. ദൈവ വിശ്വാസം നിർബന്ധമായി പഠിപ്പിക്കേണ്ടെന്നതും മാതാപിതാക്കളാണ്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവര് വളർന്ന് വലുതായി അവർക്ക് ഇഷ്ടമുള്ള സഭയിൽ ഇഷ്ടമുള്ള വിശ്വാസത്തിൽ പോകട്ടെ. പുരോഗമന ചിന്താഗതിക്കാരായി നടിക്കുന്ന ഇപ്രകാരമുള്ള മാതാപിതാക്കൾ ഇങ്ങനെയാണ് പറയുന്നത്, മക്കൾ വളർന്ന് അവരുടെ വിശ്വാസ രീതി അവർ തന്നെ കണ്ടെത്തട്ടെ. ഇതാണ് ഇക്കൂട്ടരുടെ തത്വശാസ്ത്രം. അതിന്റെ ഫലം കുട്ടികൾക്ക് യാതൊരു കാര്യത്തിലും വിശ്വാസമില്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ വളരും. അതിന്റെ പരിണത ഫലമാണ് ഈ കാലഘട്ടത്തിലുണ്ടായ നോൺ ഡിനോമിനേഷൻ ചർച്ച്. കാരണം നമുക്ക് തന്നെ ഒരു ബോധ്യമില്ല, നമ്മുടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിലേ നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആ പള്ളിയിലേക്ക് തന്നെ പോകണമെന്ന് നിർബന്ധിക്കാനുള്ള അവസരം ഉണ്ടാകും. നമ്മുടെ വീട് ഒരു മെസ്സപ്പായി കിടക്കുന്ന സമയം ഒരു അതിഥി കടന്നു വരാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്തോ പറയും, ഇന്ന് വരണ്ട, ഞങ്ങൾ ഇന്ന് തിരിച്ചു. എന്തെങ്കിലും ഒരു കള്ളമോ അല്ലെങ്കിൽ ചെറുതല്ലാത്ത ദോഷമില്ലാത്ത ഒരു കള്ളം പറഞ്ഞവരെ തിരിച്ചുവിടും. അതേസമയം നമ്മുടെ വീട് പുതിയ വീട് ആയിരിക്കുന്ന സമയം, അല്ലെങ്കിൽ വീട്ടിൽ പുതുതായി ചില ഫർണിച്ചറോ പുതിയ എന്തെങ്കിലും സാമഗ്രികളോ ഒക്കെ വാങ്ങിച്ച് പുതിയൊരു കാറും കൂടെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് ഒരു അതിഥി വരുമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം അതിഥിയോടുള്ള സന്തോഷം കൊണ്ടല്ല, നമ്മുടെ ആത്മവിശ്വാസം കൂടി നമ്മുടെ വീട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയോടുകൂടി അവരെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരു സന്തോഷത്തിന്റെ പിമൃത്തിലേക്ക് മാറുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദൈവവിശ്വാസം മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ട് അവനവന്റെ സഭയെക്കുറിച്ച് ദേവാലയത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഉണ്ടായിക്കഴിയുമ്പോൾ നിർബന്ധമായും ചെറുപ്പത്തിലെ തന്നെ ഒരു ശീലമായി കുഞ്ഞുങ്ങളെ അതിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വളർന്നാലും ചൊട്ടയിലുണ്ടായ ശീലം തുടരവരെ എന്ന് പറയുന്ന ഭാസ്ത പ്രമാണം പോലെ അത് മാറാതെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക. ക്രിസ്തു ഒരുപാട് വീടുകളിൽ അതിഥിയായിട്ട് പോകുവാനുണ്ട്. ഇഷ്ടംപോലെ വേദപുസ്തകത്തിൽ എക്സാമ്പിൾ ഉണ്ട്, ഞാൻ സമയക്കുറവ് പോലും അതിലേക്ക് പോകുന്നില്ല. ചെല്ലുന്ന വീടുകൾക്കെല്ലാം ക്രിസ്തു ചെല്ലുമ്പം യഥാർത്ഥത്തിൽ എന്തായിരുന്നു അനുഭവം എന്ന് ചോദിച്ചാൽ സന്തോഷമായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കാം, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ നമ്മളെല്ലാരെയും സന്തോഷത്തോടെയല്ല സ്വീകരിക്കുന്നത്. അവർ ചിലരൊക്കെ വരുന്നതിന് മുമ്പേ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനാ ചിലപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അതിഥി വന്ന് കയറുമ്പോഴേ അവർ പറയും ചായ എടുക്കണ്ടല്ലോ എന്ന് ചോദിക്കും. എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചായ പോലും കിട്ടത്തില്ലെന്ന് അന്നേരെ നമുക്ക് മനസ്സിലാകും. ചിലർ ചോദിക്കും ഷുഗർ ഇടണ്ടല്ലോ, പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഷുഗർ ഇടണമെന്ന്. അപ്പൊ ഇതെല്ലാം അതൃപ്തിയുടെ ചില മേഖലകളുടെ എക്സാമ്പിളാണ്, നല്ല രീതിയിലാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനല്ല. അതൃപ്തി ചില മനുഷ്യരെ കുറിച്ചുണ്ട്. അങ്ങനെയുള്ളവ നമ്മുടെ വീട്ടിലേക്കോ നമ്മളുടെ ഒരു വ്യക്തിപരമായ ചില കാര്യങ്ങളിലേക്കോ ഇടപെടുമ്പോൾ അവരോടുള്ള അതൃപ്തി മുഖം കൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്. യേശു നമ്പുരാൻ കടന്നു ചെന്ന ഭവനങ്ങൾക്കെല്ലാം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും ദീപ്തമായ ഒരു ഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു ചെല്ലുന്ന വീട്ടിലെല്ലാം ആളുകൾ തിങ്ങിരിക്കുക. നമ്മൾ ചിന്തിക്കണം, നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ അവിടെ ആള് തിങ്ങിക്കൂടുകയാണോ അവിടുന്ന് ആൾ ഒഴിഞ്ഞു പോവുകയാണോ. ഇതെല്ലാം ഒരു ഭവനത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തു ശീലിച്ചതും പരിചയപ്പെട്ടതുമായ ചില നമ്മളാണ്. ഇതിന്റെ രണ്ടിന്റെയും പ്രധാന ഉത്തരവാദിത്തപ്പെട്ട ആളുകളാരെന്ന് ചോദിച്ചാൽ അത് ജോസഫും മറിയമ്മ. അവരുടെ കുലത്തൊഴിൽ പരിശീലിച്ചുകൊണ്ട് അവരോടൊപ്പം അവർക്ക് അനുസരണപ്പെട്ടും വിധേയപ്പെട്ടും ജീവിച്ച ഒരു ക്രിസ്തു ആയതുകൊണ്ടാണ് നസറേത്തുകാരനായ യേശു കടന്നു പോയത് പാതകളിലൊക്കെ നന്മയുടെ പ്രവാചകനായി നന്മ സുവിശേഷിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറിയത്. നമ്മുടെ ഭവനങ്ങളും ഇപ്രകാരം നന്മയുടെ ഭവനങ്ങളായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്രകാരം ശീലിപ്പിക്കുവാനും നമ്മുടെ ഭവനത്തിന്റെ വലിപ്പത്തെക്കാൾ ഉപരിയായി സംവേദനം നന്നായിട്ടുള്ള, ആശയവിനിമയം നല്ലതായിട്ടുള്ള, ദൈവത്തെ പരിചയപ്പെടുത്തുന്ന സംഭാഷണങ്ങളുള്ള, നല്ലത് സംസാരിക്കുന്ന, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പ്രചരിപ്പിക്കുന്ന, ഭവനങ്ങളിൽ കയറി മറ്റുള്ളവന്റെ കുറ്റപ്പെടുത്തലിനേക്കാൾ മറ്റുള്ളവനെ കുറിച്ച് നന്മയൊന്നും പറഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് തീരുമെങ്കിൽ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി തീരും. അതാണ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായത്. അവൻ അവരോടുകൂടി ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കീഴടങ്ങലും വിധേയപ്പെടലും അനുസരണവും ദൈവത്തിന്റെ കൃപയ്ക്ക് കൃപ പ്രാപിപ്പാനുള്ള ഒരു വലിയ മുഖാന്തരമായി തീർന്നു. ഇന്ന് എന്നെ ശ്രമിച്ചതായ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തോടും ഉള്ള പ്രത്യേകമായ സ്നേഹം പങ്കുവെക്കുന്നു. പുതുവർഷത്തിന്റെ നന്മകൾ നിങ്ങൾക്കെല്ലാം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിന്റെ പകുതി, ഒന്നാം മാസത്തിന്റെ പകുതി കഴിഞ്ഞു. എനിക്ക് 11.5 മാസങ്ങളുള്ളത് 2022. ഓരോ ദിവസവും ഈ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ അനുഗ്രഹീതമായ പ്രഭാതം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 51-52 വാക്യങ്ങളെ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കത്തക്കോളം വളരെ ആഴമായ ചിന്തയിൽ കൂടി ചില ബോധ്യങ്ങൾ പ്രിയപ്പെട്ട അച്ഛനെ കുറിച്ച് നമുക്ക് നൽകുകയുണ്ടായി. വാസ്തവത്തില് ഈ വാക്യങ്ങളില് ദൈവശാസ്ത്രങ്ങളുടെ ആഴങ്ങളും അകമ്പടികളും ഒന്നുമില്ലാതെ പ്രായോഗിക ജീവിതത്തിൽ കുടുംബജീവിതം ഭൂത്തുലയുന്ന സഫലീകരിക്കുന്ന ഒരു അല്ലെങ്കിൽ പൂർണ്ണ ആത്മീയ വളർച്ചയുടെ തലങ്ങളിലേക്ക് എത്തിച്ചേരത്തക്കാവുന്നുള്ള സാധ്യതകളെ പറ്റി വളരെ വളരെ ചിന്തിക്കത്തക്കവണ്ണം കൃത്യമായ ഒരു അച്ഛന്റെയാണ് പ്രിയപ്പെട്ട അച്ഛൻ പകർന്നു വന്നത്. പിന്നെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകളും അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളും ജോലിയുടെ അല്ലെങ്കിൽ പണത്തിന്റെ വലിപ്പച്ചെറുപ്പുകളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്ന അസംതൃപ്തികളും ഒക്കെ വളരെ ചിന്തിക്കുന്ന രീതിയിലാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പകർന്നു വന്നതുള്ള ഒരു സംശയം. തീർച്ചയായിട്ടും കേൾക്കുന്ന എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുവാനും പ്രത്യേകിച്ച് പുതുവർഷത്തിന്റെ പ്രാരംഭത്തിൽ തിരുത്തുവാനും ഒക്കെയുള്ള ഒരു വലിയ സാധ്യതയായി അച്ഛന്റെ ചിന്തകൾ തീരും അല്ലെങ്കിൽ തീർന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചില എല്ലാം വളരെ വിശദമായിട്ട് ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ അതിനോട് ചേർത്ത് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മൊത്തം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, അവർക്ക് കീഴടങ്ങിയിരുന്നു. ശരിക്കും നമുക്കൊരിക്കലും ക്രിസ്തു ദൈവമാകുന്ന ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ വലിമയിൽ ഒട്ടും ചേരാത്തൊരു വാക്യമാണ് മാതാപിതാക്കളെ കീഴടങ്ങുന്ന. സാധാരണ മക്കളെ പറ്റിയൊക്കെ പറയാം മാതാപിതാക്കൾ, പക്ഷെ ക്രിസ്തു ദൈവമാണ്, ദൈവം മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കും. ആ ഒരു പദം മാത്രമേ എടുക്കുന്നുള്ളൂ, ക്രിസ്തു ദൈവമായിട്ടും മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കുന്നു. ഒരു തലത്തില് ഈ ഒരു കുടുംബജീവിതത്തിൽ കൊല്ലെ കുടുംബത്തിൽ ജീവിക്കുമ്പോഴും മാതാപിതാക്കളുടെ ജയപരാജയങ്ങളെ അതിന്റെ അടയാളം എന്താണെന്നറിയാം. അല്ലെങ്കിലും ഒരു കുടുംബത്തിലെ മാതാപിതാക്കള് ഇത്ര വർഷം മക്കളെ വളർത്തി അവരുടെ ജീവിതം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് പറയുന്ന ഏറ്റവും വലിയ അടിസ്ഥാനം ഈ മക്കളുടെ അവസ്ഥയാണ്. അവര് കീഴടങ്ങിയിട്ടുണ്ടോ അവര് കീഴടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്തു പോലും മാതാപിതാക്കൾ കീഴടങ്ങി. പക്ഷെ ഇന്നലെ മാതാപിതാക്കളുടെ കൊച്ചു പിള്ളേരാണെ പോലും ഒരു നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും, ഞാൻ അങ്ങോട്ട് പോകും കണ്ടാണ്ട് പറഞ്ഞു എന്നാ പിന്നെ അവനെ അങ്ങോട്ട് പോവാ പറയാം. ചിലപ്പോൾ നമ്മൾ അല്ല കാർട്ടൂണൊക്കെ ഓണമ്പോ ഒന്ന് ഓഫ് ചെയ്യണം ഒരു പത്ത് പ്രാവശ്യം പറയേണ്ടി വരും. അല്ലെ അന്നും വേണ്ട വേദവസം അല്ലെ പ്രാർത്ഥിക്കാൻ പോകാന്ന് പറഞ്ഞാൽ 25 പ്രാവശ്യം പറയേണ്ടി വരും പറഞ്ഞാൽ പിന്നെ അടിയൊക്കെ എടുക്കുമ്പോൾ വരും. കാരണം ഈ കീഴടങ്ങുന്ന ഒരു മനോഭാവം അത് ഇവിടെ നിന്നുണ്ടായതാ, വാസ്തവത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. കാരണം അച്ഛൻ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു ഇല്ലേ. പിന്നെ അമ്മ അപ്പനെ കീഴടങ്ങുകയും മാതാപിതാക്കൾക്ക് മക്കൾക്ക് കീഴ അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ കീഴടങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു കുടുംബത്തിന്റെ ആത്മീയ വളർച്ചയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും കീഴടങ്ങുക ക്രിസ്തു കാണിച്ചിട്ടുള്ള അല്ലെ മാതാപിതാക്കളോട് കാണിക്കുന്ന ആ സ്നേഹത്തിന്റെ കരുതലിന്റെ ക്രിസ്തുവിനൊരു ആവശ്യമൊന്നുമില്ല. കാരണം ഈ മാതാപിതാക്കളെക്കാളിലും ഇല്ലേ ദർശനബോധമുള്ള ആളാണ് ക്രിസ്തു. പക്ഷേ ആ കീഴടങ്ങാൻ ക്രിസ്തു കാണിച്ച ആ ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ ആരോഗ്യകരമായ ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലമാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ഇന്നത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പരാജയം മക്കൾ കീഴടങ്ങുന്നില്ല എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ പോലും കീഴടങ്ങാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ചെറിയ പ്രായത്തിൽ പോലും അവർ കണ്ടുവരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് പോലെ തന്നെ വൈകുന്നേരങ്ങളിൽ അപ്പുന്റെ അമ്മയുടെ വായിൽ വരുന്ന തോരാത്ത വാക്കുകളുടെ ആയുധ പ്രവാഹങ്ങളാണ്. അത് കൊണ്ടുവരുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മാതാപിതാക്കളോട് കീഴടങ്ങാനും ഈ വിധേയത്വവും ക്ഷമയും ഒക്കെ പഠിക്കുന്നത്? ആ ഒരു വലിയ ആ ചെറിയ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ്, ആ ചെറിയൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് അവ പഠിച്ചു വരുന്നത് വലിയൊരു സ്നേഹത്തിന്റെ സംസ്കാരത്തിലേക്കാണ്. പക്ഷെ അത്രയും വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പരാജയമായിട്ടുള്ള ജീവിതമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. പക്ഷെ അല്ലാത്തതുകൊണ്ട് 90 വയസ്സ് കഴിയുമ്പോഴും മക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ സ്നേഹവും അനുസരണയുള്ള മക്കളുടെ നന്മയെ ഘോഷിക്കുന്ന മാതാപിതാക്കളെ ഒത്തിരി കാണാനിടയായിട്ടുണ്ട്. അതൊക്കെ ആ വിതച്ചതിന്റെ ഫലമാണ്. അതുകൊണ്ട് അച്ഛൻ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടതായി എല്ലാം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിട്ടേൺ. എല്ലാം അങ്ങനെ തന്നെയാണ്, മക്കളും നമ്മുടെ തലമുറ അങ്ങനെ തന്നെയാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് തീർച്ചയായിട്ടും ഈ ചിന്ത നമ്മെ ബലപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും വളരെ ചിന്തിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു ആശയം പകർന്ന് നമ്മളെ ധന്യമാക്കി പ്രിയപ്പെട്ട അച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും നല്ല വിലയേറിയ വാക്കുകളും ഈ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മള് സമയം അതിക്രമിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പാട്ട് പാടുന്നില്ല. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ഒരുപാട് ആളുകൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റവും പ്രയോജനമാവേണ്ടത് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ഫലമുളവാകുമ്പോഴാണ്. അതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ള നിങ്ങൾ വിശ്വസിക്കണം. അതൊരു സത്യമാണ്. കാരണം അതുപോലെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ അടുത്ത ദിനങ്ങളിൽ തന്നെ പല ആളുകളും കണ്ണുനീരോട് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട്, തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് മറ്റെല്ലാ പ്രാർത്ഥന പോലെ തന്നെ ഇവിടെയും അനേകർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ഉണ്ടാകുന്നുള്ള പൂർണ്ണബോധ്യമുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ ചെറുതായിട്ട് കാണണ്ട, നമ്മുടെ പ്രാർത്ഥനകളെയും ചെറുതായിട്ട് കാണണ്ട, അതിനെ വലുതായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഒരു ലീലാമ തോമസിനെ ഓർക്കാം, അതുപോലെ തന്നെ ഒരു ആനി ജോയിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ ഒരു പി ജോർജ് സ്കറിയ, അദ്ദേഹത്തിന്റെ സഹധർമ്മടി റീസൽ സ്കറിയ, ഈ രണ്ടുപേരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു 8 വയസ്സുള്ള കുഞ്ഞ് അല്പം പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. അതിന്റെ സർജറി ഇന്നലെ കഴിഞ്ഞു. തലയിൽ ഒരു ഫ്ലൂയിഡ് കെട്ടി നിന്നതുകൊണ്ട് കുഞ്ഞിന് ചില ശാരീരിക പ്രയാസങ്ങൾ കണ്ടു. ചെറിയൊരു ട്യൂമർ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനുവേണ്ടി ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന മാനസിക പ്രയാസം നമുക്കറിയാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പ്രത്യേകം പേരൊന്നും പറയുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത് കുഞ്ഞിനെ ഓർക്കുക. അതോടൊപ്പം തന്നെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ 40-42 വയസ്സുള്ള ആളാണ്. ഇതുപോലൊരു രോഗപകരം അറിഞ്ഞ് പ്രയാസപ്പെട്ടിരിക്കുന്ന കുടുംബം അല്ലാണ്ട് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. ആ ചെറുപ്പക്കാരൻ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ചെറുപ്പക്കാരനെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി വിവാഹിതയൊക്കെ ആയെങ്കിലും വളരെ വർഷങ്ങളായിട്ടുണ്ടായ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അത് എന്ത് ചെയ്യുന്നു അത് തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ആ കുടുംബം വളരെ തകർന്നു പോവുകയും അമ്മ വളരെ കണ്ണുനീരോടെ ആ പെൺകുട്ടിക്ക് വേണ്ടി, കാരണം എന്ത് ചെയ്യുന്നെന്ന് ആ കുട്ടിക്ക് അറിയാത്തൊരവസ്ഥയിലാണ് കുട്ടി മുന്നോട്ട് വളരുന്നത്. കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10-28-30 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. വളരെ തകർന്ന് ആ അമ്മ എന്നെ ഫോൺ വിളിച്ച് പറയുന്നു. ഞാൻ പേര് പ്രത്യേകം പറയുന്നില്ല. ആ പെൺകുട്ടിയെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു ജസ്റ്റിൻ, ഒരു ആലിസ് ജോസഫ്, എം ജി എബ്രഹാം, റേച്ചൽ, ഫാദർ തോമസ് ഉമ്മൻ, അതുപോലെ തന്നെ ഒരു കുഞ്ഞമ്മ, കുഞ്ഞമ്മ ആന്റി, സീത എസ്, ജിബോയ് ആൻഡ് ഷൈൻ, വിനീത അലക്സാണ്ടർ, സോജൻ, ഒമന ചാണ്ടി, ആലിസ് ജോസഫ്, മറ്റൊരു ആലിസ് ജോസഫ്, അതുപോലെ തന്നെ നമ്മുടെ സിഒ വർഗീസ് അച്ഛന് സുഖമില്ലാതെ ഇന്ത്യയിൽ കഴിയുന്നുണ്ട്. അച്ഛനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ സിഒ വർഗീസ് അച്ഛനെയും അവർക്ക് അദ്ദേഹം പരുമല ഹോസ്പിറ്റലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ ഉപരി നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പ്രാർത്ഥനകളിൽ സഭ മുഴുവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഭാവതിരിവേനിക്ക് വേണ്ടി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ തന്നെ രോഗത്തെയും ഒക്കെ മറന്നുകൊണ്ട് പണ്ടെങ്ങനായിരുന്നു അതേ ഊർജ്ജസ്വലതയോടെ ദൈവം കൊടുക്കുന്ന ശക്തിയിൽ ഇപ്പോഴ് നല്ല ഉപദേശങ്ങളും സഭയ്ക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം ആത്മീയമായിട്ട് നല്ല പ്രസംഗങ്ങളൊക്കെ നൽകി നമ്മളെ ഇപ്പോഴും ശക്തിപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം കൂടുതൽ ആരോഗ്യത്തോട് വന്ന് ഈ സഭയെ നയിക്കാൻ ആ പിതാവിന് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പേര് ഓർത്ത് ബാധിച്ച ആളുകളെയൊക്കെ നമ്മുടെ കണ്ണുനീരോട് നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കുകയും അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ ശിരസ്സുകളുടെ ദൈവോപാസം അർപ്പിക്കാം. ബാറയ്ക്കുമോർ, ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാവുന്നു. അനുനിമിഷം അത്ഭുതകരങ്ങളിൽ ഞങ്ങളെ കരുതുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതം ഞങ്ങളുടെ ശിരസ്സിലെ തിരുമ്പാ സമർപ്പിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളെ അവിടുന്ന് താങ്ങുന്നു. ഞങ്ങളുടെ അടുത്ത നിമിഷങ്ങൾ അവിടുന്ന് പിച്ചു തന്ന നിമിഷ ദാനമാണ്. അപ്പോൾ സൗഭാഗ്യങ്ങൾ ജീവിക്കാനുള്ള തിരക്കുകൾ കൊണ്ടും ലോകമൊരുക്കുന്ന സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവമേ അവിടുന്ന് ദാനമായിട്ട് തന്ന ഓരോ നിമിഷത്തിന്റെ വിലകൾ പലപ്പോഴും ഞങ്ങൾ അറിയാതെ വിസ്മരിച്ച് അങ്ങേ നിഷേധിച്ചും അങ്ങേ അനുസരിക്കാതെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായി തിരിച്ചറിവുകൾ നൽകണമേ. ഒരുപക്ഷെ ഇതുപോലെ കിടക്കുന്ന രോഗാവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ കൂടെ കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കുവാനും നിമിഷങ്ങളും ആരോഗ്യവും ദൈവനം ദാനമാണെന്ന് മനസ്സിലാക്കി ആ നിമിഷത്തെ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള നിമിഷങ്ങളായി ചിന്തിക്കാനുള്ള ബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ശരീരത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഔഷധങ്ങൾ നിസ്സഹമായി നിന്ന് വൈദ്യന്മാർ കൈമലർത്തുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷ ദൈവം അവിടുന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ലോകം മുഴുവൻ കൈവിട്ടു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാകെ ഉള്ള വഴി സ്വർഗത്തിലേക്ക് നോക്കി അപ്പ അപ്പ പിതാവ് എന്ന് വിളിക്കാൻ മാത്രമേ ഉള്ളൂ. എത്ര ദുഷ്ടരാണെങ്കിലും നീചരാണെങ്കിലും ആ ഉയരങ്ങളിലേക്ക് നോക്കി കണ്ണു നിറയുന്നവരെ കാണുമ്പോൾ കണ്ണു നിറയുന്ന ഹൃദയം വേദനിക്കുന്ന ഒരു അപ്പനാണ് ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യമാണല്ലോ. ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും ഞങ്ങളെ ശക്തീകരിക്കുന്നതും ആ വിശ്വാസവും ആ ആഴമായ ദർശനബോധവും ഇപ്പോഴും ഞങ്ങളെ ഭരിക്കുവാനും അതിനനുസരിച്ച് അങ്ങേ ആരാധിച്ച് സ്നേഹിച്ച് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന തിരിച്ചറിവും വിചാരവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേക കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെയൊക്കെ തിരുവുമ്പാൻ ഞങ്ങൾ ഓർക്കുന്നു. ആ ഭവനങ്ങളും അവരും കടന്നു പോകുന്ന വഴികളൊക്കെ ഒരു പക്ഷേ മറ്റാർക്കും മനസ്സിലാകാത്ത അങ്ങേക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു പാതകളിൽ കൂടി അവർ യാത്ര ചെയ്യുന്നു. അങ്ങയുടെ കരുണയുടെ നേടലിൽ അഭയം പ്രാപിച്ചുകൊണ്ട് സ്വസ്ഥതയ്ക്കും ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി അവർ കണ്ണുനീരോട് അടുത്തു വരുമ്പോൾ അവിടുന്ന് മറുകളിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മനുഷ്യരൊക്കെയും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിലെ അപ്പൻ ചെയ്തു തന്ന ആഴമായ സ്നേഹത്തിന്റെയും കരുണയുടെയും ആ വലിയ അവസ്ഥയെ മനസ്സിലാക്കി അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കാൻ, അങ്ങയുടെ മുമ്പാകെ സാക്ഷികളായി ജീവിക്കാനുള്ള സാധ്യതകളായി അവരുടെ ഈ അവസ്ഥകളെ മാറ്റിയെടുക്കണമെന്ന് അങ്ങയുടെ കരുണയുടെ കടലിന്റെ മുമ്പാകെ ഞങ്ങൾ കണ്ണുനീരോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഹൃദയവേദനയോട് യാചിക്കുന്നവരുടെ അപേക്ഷകളെ ഉപേക്ഷിക്കാത്തൊരു പിതാവാണെന്നുള്ള ആ ഒരു ബോധ്യം ഇവർക്ക് ലഭിക്കുന്ന സൗഖ്യങ്ങളിലും ആരോഗ്യങ്ങളിൽ കൂടി വെളിവാക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആശ്വാസം പകരുന്ന, അനേകർക്ക് ബലം നൽകുന്ന, ആത്മവിശ്വാസം പകരുന്ന ഒരു ആത്മീയ കൂട്ടായ്മയായി ഇതിനെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രസംഗത്തിൽ കേട്ടതുപോലെ ദൈവമേ, നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവരിലുള്ള നന്മയെ നഷ്ടപ്പെടുത്തി കളയാതെ ആ നന്മയെ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീയ വിചാരവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് കർണയുടെ മുമ്പാകെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പര വിനയവും ക്ഷമയും സമചിത്തതയും പ്രശ്നങ്ങളെ നല്ല വീണ്ടും വിചാരത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തി പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയും പരിശുദ്ധ ഭാവാതിരിമേനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു സാധാരണക്കാരനായി അവിടുന്ന് വിളിച്ച് ഈ സഭയുടെ തലവനായി അവിടുന്ന് എല്ലാ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളും നിറവുകളും കൊടുത്തു. ദൈവമേ, ഞങ്ങളുടെ ആത്മീയ പിതാവായി എന്നും ആ സിംഹാസനത്തിൽ ശോഭിക്കുവാൻ ആ പ്രിയ ദാസന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും അദ്ദേഹം കാണിച്ച ആത്മീയ ആ നന്മകളും ഒക്കെ നിന്നും നിലനിൽക്കത്തക്കവണ്ണം അങ്ങയുടെ സ്പർശനം ആ പിതാവിനോട് കൂടെ ഉണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവിന് വേണ്ടി കണ്ണുനീരോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ തിരുവേനിമാരെ ഓർക്കുന്നു. ഭദ്രാത്മങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവയുടെ ആത്മീയ സംഘങ്ങളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾ എന്തെങ്കിലും പിഴവുകളോ കുറവുകളോ ഉണ്ടെ ക്ഷമിക്കണമേ. നല്ല വീണ്ടും വിചാരമുള്ളവരായി, ജീവിത വിശുദ്ധിയുള്ളവരായി, നന്മ പുറപ്പെടുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ആക്കി തീർക്കണമേ. നന്മ പുറപ്പെടുന്ന കൂടാരങ്ങളായി ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് ആക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അവിടുത്തെ ആചാരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അനേകർക്ക് ദൈവത്തെ ചൂണ്ടി കാണിക്കാനുള്ള ഒരു ചാലകശക്തിയെ പ്രവർത്തിപ്പാൻ എല്ലാ കൃപകളും ചുരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് പ്രയോജനമുള്ള ഒരു കൂട്ടായ്മയായി ഇത് വളർന്നു വരുവാൻ അവർക്ക് സഹായിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗ്ഗപൂർത്തമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നോ നാളെ സ്തുതിച്ചു പോകുവാനായിട്ട് തന്നെ. നന്ദി.
ദൈവത്തിന്റെ സ്നേഹവും ദേവജാതിനാമത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ഫലോഷത്തിനോടുകൂടിയും നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചത് എല്ലാ ആവശ്യങ്ങളോടുകൂടിയും പ്രയാസപ്പെടുന്നവരോടുകൂടിയും പ്രത്യേകിച്ച് നമ്മുടെ പരിസ്ഥ ഭാവാചരണയോടുകൂടിയും എപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
ധന്യമാർന്ന ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രിയപ്പെട്ട വാമനച്ഛൻ, പ്രിയപ്പെട്ട ബിജോയിയച്ചൻ, തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട ഐസകച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വൈദികരും ഒരിക്കൽ കൂടി സ്നേഹവും നമ്മെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ രോഗികളായി ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ ഓർക്കുകയും അവർ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായിട്ട് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമാതാവിന്റെയും എല്ലാ വിശുദ്ധിമാരുടെയും കണ്ണുനീര് യാചന അവർക്കൊക്കെയും കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ശ്രീ നമ്പ്രാൻ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.